പ്രാരംഭമായി യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 19 അധ്യായം 14-15 വചനങ്ങൾ നമുക്ക് വായിക്കാം. John 19:14-15.
അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 നേരം ആയിരുന്നു. അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ കൊന്നുകളക കൊന്നുകളക അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടത്.
മനുഷ്യന്റെ ചരിത്രത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ കർത്താവ് യേശു ഭൂമിയിൽ വന്നപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ മറ്റൊരു രാജാവ് ഇല്ല. മനുഷ്യന്റെ ദൈവത്തോടുള്ള പ്രതികരണത്തിന്റെ ഒരു സമ്മറിയാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. മനുഷ്യന്റെ ദൈവത്തെ അറിയാതെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ദൈവത്തോടുള്ള പ്രതികരണമാണ്, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ വേറൊരു രാജാവ് ഇല്ല. നമുക്കറിയാം, ഒരു രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യം, ഒരുപക്ഷെ നാം എല്ലാവരും ഒരു രാജകീയ ഭരണത്തിന് കീഴിൽ സമയം ചെലവഴിച്ചവരല്ല. നമുക്ക് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ കീഴിലാണ് നാമൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത്. ഡെമോക്രസി എന്ന് പറയും, അതായത് ജനങ്ങൾ ഭരിക്കുന്ന ഒരവസ്ഥ. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യമാണ്, ജനങ്ങളാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് ജനങ്ങളെ ഭരിക്കുന്നത്. അതിന് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയും. ഇതേപോലെ ചില രാജ്യങ്ങളുണ്ട്, അവിടെ ഭരിക്കുന്നത് ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യ വ്യക്തി അവിടെ തന്റെ അധികാരം മുഴുവൻ ഉപയോഗിച്ച് ആ രാജ്യത്തെ ഭരിക്കുന്നു. അതിനെ ഏകാധിപത്യം എന്ന് പറയും, അല്ലെങ്കിൽ ഓട്ടോക്രസി. നാം ജീവിക്കുന്ന രാജ്യം ഡെമോക്രസി, ഏകാധിപത്യമുള്ള രാജ്യങ്ങൾ. നോർത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഏകാധിപതിയുടെ കീഴിലാണ്, ഓട്ടോക്രസി. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിലുള്ള രാജ്യം അതൊരു ദൈവത്തിന്റെ ആധിപത്യമുള്ള ഒരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ തിയോക്രസി. ദൈവം രാജാവായി വാഴുന്ന ഒരു രാജ്യവ്യവസ്ഥയുടെ കീഴിലേക്ക് ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ അവസ്ഥയിൽ സൃഷ്ടിച്ച അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യൻ ഇപ്പം വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ മറ്റൊരു രാജാവില്ല. മനുഷ്യ ചരിത്രം അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ എപ്പോഴും മനുഷ്യന്റെ പ്രതികരണം ദൈവത്തോട് ഇങ്ങനെ തന്നെ ആയിരുന്നു. പാപം ചെയ്തപ്പോൾ പിശാചിന്റെ പ്രലോഭനത്തിൽ വീണ് ദൈവത്തെ പോലെ ആകാൻ തീരുമാനമെടുത്ത, മനസ്സിൽ ചിന്തിച്ച, പ്രവർത്തിച്ച മനുഷ്യൻ പറയുകയായിരുന്നു ആത്യന്തികമായിട്ട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണ്ട, ഞങ്ങൾ കൈസർ മതി. ഇത് പഴയ നിയമത്തിലെ ഒരു വചനത്തിലും നമുക്കത് സമ്മറൈസ് ചെയ്യുന്നതുപോലെ നമുക്ക് കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 21 അധ്യായത്തിന്റെ 25 വചനം, Judges 21:25. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ദൈവവചനം എത്ര മനോഹരമായിട്ടാണ് ഒരുവന്റെ അവസ്ഥ, രാജാവില്ലാത്ത അവസ്ഥ എഴുതി വച്ചിരിക്കുന്നത്. ഒരു രാജാവില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടക്കുന്നു. നാമൊക്കെ ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ വരുന്നതിന് മുമ്പ് പാപങ്ങളെ ഒരു സമാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് നമ്മളെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുവാൻ ഈ വചനം മതി. തനിക്ക് ബോധിച്ചതുപോലെ നടക്കുക. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യകുലത്തെ കുറിച്ച് ദൈവത്തിനുള്ള തന്റെ ആഗ്രഹം, രാജാവായിരിക്കുമെന്നുള്ള ആഗ്രഹത്തിന് ദൈവം എന്താണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. തന്നാൽ ദൈവം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് ദൈവം. അതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ ആയിരിക്കുന്നത്. നോഹയുടെ കാലത്ത് മനുഷ്യന്റെ ദുഷ്ടത വളരെ വലുതായി തീർന്നു. ഓരോരുത്തർ തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുവാൻ തുടങ്ങി. അവർ വിവാഹം കഴിക്കുമ്പോൾ തനിക്ക് ബോധിച്ചതുപോലെ, ഇഷ്ടമെന്ന് തോന്നുന്നവരെ അങ്ങ് വിവാഹം കഴിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം പറഞ്ഞു, എന്റെ ആത്മാവ് അവരോട് ഇനി വാദിച്ചുകൊണ്ടിരിക്കത്തില്ല, അവന്റെ ആയുസ്സിനെ ഞാൻ ചുരുക്കും, അവൻ വെറും ജഡമല്ലോ. ദൈവത്തിന്റെ രാജ്യത്വം ഇല്ലാത്തൊരവസ്ഥയിൽ മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ്, അവൻ വെറും ജഡമല്ലോ. അവനെ ദൈവിക വ്യവസ്ഥയുടെ കീഴിൽ നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ല. അപ്പോൾ അവൻ നടക്കുന്ന വഴിയാണ് തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. തനിക്ക് ബോധിച്ചതുപോലെ നടന്ന ജനത്തെ ഒരു നോഹയുടെ കാലത്ത് ദൈവം ജലപ്രളയം അയച്ച് അവർക്ക് ശിക്ഷ വിധിച്ചു. എന്നാൽ കൃപയാൽ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറിയതുകൊണ്ട് അവർ രക്ഷപ്രാപിച്ചു. പിന്നെയും മനുഷ്യന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ദൈവം ചെയ്തത് അബ്രഹാമിനെ വിളിച്ച് അവനെ ഒരു വലിയ ജാതിയാക്കി മാറ്റി. അവർ മിസ്രയീമില് അടിമകളായി പോകേണ്ടി വന്നു. എന്നാൽ ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചു അവരുടെ രക്ഷയ്ക്കായി. ഇപ്പൊ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴാണെങ്കിലും ഈ ദൈവ വ്യവസ്ഥയിൽ നിന്ന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത മനുഷ്യനെ അവനെ സൂക്ഷിക്കണമെങ്കിൽ ദൈവം തന്റെ അധികാരമുള്ളവരെ കാലാകാലങ്ങളിൽ അയച്ചുകൊണ്ടേ ഇരുന്നുവെന്ന് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാം. ദൈവം തിരഞ്ഞെടുത്ത ജനമായ ഇസ്രായേൽ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലഭിച്ച ഇസ്രായേൽ, ദൈവത്തിന്റെ ശക്തി കണ്ട ഇസ്രായേൽ, അവർ കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നുപോയി. മോശയോട്, മോശ വഴി ഇസ്രായേൽ മക്കളോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്. അവര് മോശ തന്റെ മരണത്തിന് മുമ്പ് തന്റെ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒന്നിന്റെ കാര്യങ്ങൾ നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള.
ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം. എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി, അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ.
ഇനിമേൽ ദുശാക്തിയുള്ളവർ ആകരുത്. തന്റെ ജനത്തോട് ദൈവം അരുളി ചെയ്യുകയാണ്, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം, അവന്റെ വഴികളിൽ നടക്കണം, അവന്റെ കൽപ്പന പ്രമാണിക്കണം, ചുറ്റുമുള്ള ജാതികളെ പോലെ നിങ്ങളായി തീരരുത്, ദുശ്ശാഠ്യമുള്ള ഒരു ജനമായി നിങ്ങൾ തീരരുത്, ഹൃദയത്തിന് പരിച്ഛേദനയുള്ളവരായി നിങ്ങളായിരിക്കണം. ദൈവം വീണ്ടും ഓർപ്പിക്കുകയാണ്. എന്നാൽ അതിന്റെ 12 അധ്യായത്തിന്റെ 8 വാക്യം ഇവിടെ നമുക്ക് വായിക്കാം. 12:8
നാം ഇന്ന് ഇവിടെ ഓരോരുത്തൻ താത്താൻ ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നതുപോലെ നിങ്ങൾ ചെയ്യരുത്.
ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്ത ദേശമായ കാനാനിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അധ്വാനിക്കാത്ത മുന്തിരി തോട്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, പാലും തേനീഴുന്ന ദേശത്ത് നിങ്ങൾ എത്തുമ്പോൾ, ദൈവം തന്റെ ശക്തിയുണ്ട് നിങ്ങളെ അവിടെ കൊണ്ട് എത്തിക്കുമ്പോൾ, നിങ്ങളുടെ പ്രയത്നം കൊണ്ടല്ല, ശക്തി കൊണ്ട് നിങ്ങൾ അവിടെ എത്തിക്കുമ്പോൾ, ആ ദേശത്ത് നിങ്ങൾ എത്തുമ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പോലെ താൻ ബോധിച്ച പ്രകാരം ഒക്കെയും നിങ്ങൾ ചെയ്യരുത്. അന്ന് ദൈവം കൊടുത്തിരുന്നത് ന്യായപ്രമാണമാണ്. ഇസ്രായേലിന് ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ ദൈവം കൊടുത്തിരുന്നതാണ് ന്യായപ്രമാണം. അവന്റെ കൽപ്പനകളെ ഭയപ്പെട്ട് അനുസരിച്ച് പാലിച്ചു പോകണം. ചുറ്റുമുള്ള ജാതികളെ പോലെ നിങ്ങൾ ആയിത്തീരുന്ന ദൈവത്തിന്റെ മനോഹരമായ കൽപ്പനകൾ, ദൈവത്തിന്റെ തനിക്ക് വേണ്ടി തന്നെ വേർതിരിച്ച ഒരു ജനത്തിന് കൊടുത്ത കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനാണ് ദൈവം അവരോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കരുത്. ദൈവം എപ്പോഴും ജനങ്ങളോട്, തന്റെ ജനത്തോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവിടെയും ഇതെല്ലാം കേട്ട ജനവും പിന്നെയും തന്റെ വഴികളിൽ നടക്കുവാൻ തുടങ്ങി. ആ ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം ചെന്നു, അവിടെയുള്ള ജാതികളെയൊക്കെ കീഴടക്കുവാൻ തുടങ്ങി. എന്നാൽ ജോഷുവയുടെ കാലശേഷം ദൈവത്തിന്റെ ന്യായപ്രമാണം മോശ വഴി കേട്ട ജനങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പിന്നെയും തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുവാൻ തുടങ്ങി. എന്നാൽ ദൈവം അവരെ കൈവിടുന്നില്ല. ദൈവത്തിന്റെ കരുണ എത്രയോ വലുത്, ദൈവത്തിന്റെ ദയ എത്രയോ വലുത്. ദൈവം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പി, ജഡ്ജസ്, ദൈവം ന്യായാധിപന്മാരെ അവർക്ക് എഴുന്നേൽപ്പിച്ചു കൊടുത്തു. കാരണം അവർ ദൈവത്തിന്റെ വഴിയെല്ലാം വിട്ടുമാറിപ്പോകുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും. ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, നമ്മളെ ശിക്ഷിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. രാജാവ് തന്റെ പ്രജകൾ അല്ലെങ്കിൽ വഴിതെറ്റി പോകുമ്പോൾ തീർച്ചയായും ശിക്ഷ നടപ്പാക്കിയിരിക്കുക, അല്ലെങ്കിൽ രാജാവ് അല്ല, അവൻ ശിക്ഷിക്കും. അവൻ ശത്രുക്കൾക്ക് അവരെ വിട്ടുകൊടുക്കും. ഫെലിസ്തീര്, മിദ്യാനര്, അവരൊക്കെ വന്ന് ഇവരെ കീഴടക്കും. ഇവർക്കുള്ളതെല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോകും. ഇവർ വലയും. ഇവരെന്ത് ചെയ്യുന്ന വഴി ദൈവത്തോട് നിലവിളിക്കും. ദൈവം ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും. അവൻ ഭരിക്കുന്നിടത്തോളം കാലം അവന്റെ കീഴിൽ അവർ സമാധാനത്തോടെ ജീവിക്കും. അവന്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെയും ജനം സ്വന്തം വഴിക്ക് പോകും, ദൈവം ശിക്ഷിക്കും, ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺ അല്ലേ. അവിടെ അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിന്റെ ഭരണം അവരുടെ മേൽ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു ഒരു ന്യായാധിപൻ ഉള്ളപ്പോൾ അവർ സ്വസ്ഥതയോടെ ജീവിക്കും. പോയി കഴിയുമ്പോൾ പഴയ വഴിയിലേക്ക് തിരിയുന്ന അപ്സ് ആൻഡ് ഡൗൺസ്, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഇസ്രായേൽ മക്കൾ ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും പോരാ, ഒരു ന്യായാധിപനൊന്നും പോരാ, ജാതികളെ പോലെ ഞങ്ങൾക്കൊരു രാജാവിനെ നീ വാഴിച്ചു തരണം. സാമുവൽ പ്രവാചകനോട് പറയാണ്, ഒരു രാജാവിനെ നീ ഞങ്ങൾക്ക് വാഴിച്ചു തരണം. ദൈവം ദുഃഖിച്ചു. സാമുവലും പറഞ്ഞു, ദൈവം സാമുവൽ ഭയങ്കര പ്രവാചകന് ഭയങ്കര ദുഃഖമായി. ദൈവത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, അവർ നിന്നെയല്ല എന്നെയാണ് ഉപേക്ഷിച്ചത്. കണ്ടോ, ദൈവം തിരഞ്ഞെടുത്ത ജനത്തിന്റെ വഴിയുണ്ടോ? ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം പിന്നെ രാജാക്കന്മാരെ കൊടുത്തു. ദൈവത്തെ അറിയുന്ന ദൈവവഴികളിൽ നടക്കുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് മാറി ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന അനേക രാജാക്കന്മാർ ഇസ്രായേൽ ജനത്തെ ഭരിച്ചു. ഇതിന്റെ നടുവിൽ ദൈവം പ്രവാചകന്മാരെ അയക്കുകയാണ്. എന്താണ് ദൈവത്തിന്റെ കാഹളം? ജനങ്ങളെ കേൾപ്പിക്കുവാൻ. ഞാനാണ് രാജാവ്, നിങ്ങൾ രാജാവിനെ കേൾക്കണം, രാജകൽപ്പനകൾ അനുസരിക്കണം, രാജാവിന്റെ വഴിയിൽ ദൈവത്തിന്റെ വഴിയിൽ നടക്കണം എന്ന് വീണ്ടും വീണ്ടും അവരെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച്. പഴയനിയമത്തിലെ പ്രവാചകന്മാരെല്ലാം രാജാക്കന്മാരുടെ കാലത്ത് അവർ പ്രവചിക്കുകയാണ് ദൈവത്തിനു വേണ്ടി. ഇതെല്ലാം ചെയ്തിട്ടും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവർക്ക് കൊടുത്ത ന്യായ പ്രമാണം അവർക്ക് അനുസരിക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ പുസ്തകത്തിൽ നമ്മൾ ആദ്യമേ നോഹയുടെ കാലത്ത് പറഞ്ഞതുപോലെ മനുഷ്യൻ വെറും ജഡമല്ലോ, അവന് ആത്മാവ് അവനിലില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ അവൻ അനുസരിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിലും അവന് കഴിയുന്നില്ല. അവൻ ഇങ്ങനെ പോവുകയാണ്. ഈ സമയത്താണ് തന്റെ രക്ഷകനായ യേശു കർത്താവിനെ നമുക്ക് വേണ്ടി ദൈവം അയച്ചു തരുന്നത്. രാജാവ് നേരിട്ട് ഇറങ്ങി വരികയാണ്, നേരിട്ട് ഇറങ്ങി വരികയാണ്. ഇനിയിപ്പോൾ ജഡ്ജസിലൂടെയല്ല, നായദേവന്മാരിലൂടെ അല്ല, ഭൗമിക രാജാക്കന്മാരിലൂടെ അല്ല, പ്രവാചകന്മാരിലൂടെ അല്ല, രാജാദി രാജാവായവൻ, കർത്താദി കർത്താവായവൻ തന്നെ തന്റെ ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു. ആ രാജാവിനെ ഈ ജനങ്ങൾ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യമേ വായിച്ചു, ഞങ്ങൾക്ക് കൈസറല്ലാതെ വേറൊരു രാജാവില്ല. കണ്ടോ മനുഷ്യനെ എത്തിപ്പെടുത്ത അവസ്ഥകൾ. ഇത് കേൾക്കുമ്പോ വേറെ ആരെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് നാം ചിന്തിക്കരുത്. ഇതൊക്കെ നാമാണ് നമ്മെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഒരു ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞത് ഒരു ഹിസ്റ്ററി നിങ്ങളെ കേൾപ്പിക്കുവാനല്ല. തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ ന്യായപ്രമാണം ലഭിച്ച ജനമാണ് നാം ഓരോരുത്തരും. നമ്മളോടാണ്, നാം ആണ് ഇതൊക്കെ ചെയ്തത്. അവിടെ കൈസർ അല്ല എന്ന് അല്ല, കൈസർ മാത്രമാണ് നമ്മുടെ രാജാവെന്ന് വിളിച്ചു പറഞ്ഞത്, നാം ഓരോരുത്തരുമാണ്. ദൈവത്തെ അറിയാതെ നാം നടന്നപ്പോൾ, അവന്റെ അധികാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നപ്പോൾ നാം ഒക്കെ നടന്ന വഴിയാണ് താൻ ബോധിച്ചതുപോലെ നടന്ന, നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചപ്പോൾ നാം എല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്. വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നാം പറഞ്ഞതാണ്, കർത്താവ് നീ എനിക്ക് രാജാവായിരിക്കുന്നത്, ദൈവമേ നീ എനിക്ക് രാജാവായിരിക്കുന്നത്, എനിക്ക് സമ്മതമല്ല, ഞാൻ തന്നെ എന്റെ രാജാവായി വാഴും. അതാണ് പാപം, അതാണ് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടന്നത്. എന്നാൽ ഈ വ്യവസ്ഥ മാറ്റുവാൻ, രാജകീയ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുവാൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. സ്തോത്രം. കർത്താവ് യാഗമായി തീർന്നത് കൊണ്ടാണ് ഈ രാജകീയ വ്യവസ്ഥ, രാജകീയ ഭരണത്തിന് കീഴിൽ നാം വരുന്നത്. രാജകീയ ഭരണം എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമല്ല. യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, ഇറ്റ് ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അത് ഹൃദയങ്ങളിൽ വാഴുന്ന ഒരു രാജവ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതി പുനഃസ്ഥാപിക്കുവാൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. കാരണം ദൈവം എപ്പോഴും ആഗ്രഹിച്ചത് തന്റെ ആത്മാവിലൂടെ ജനങ്ങളെ വഴി നടത്തണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. പഴയ നിയമത്തിൽ നമുക്കറിയാം, ദൈവത്തിന് വേണ്ടി നിന്നവരുടെ എല്ലാം മേൽ ആത്മാവ് വന്നു, അവർ ദൈവത്തിന് വേണ്ടി യുദ്ധങ്ങളെ ചെയ്തു, ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു എന്നൊക്കെ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ആത്മാവ് വന്നും പോയും കൊണ്ട് ഇരുന്നു. എന്നാൽ യോയൽ പ്രവചനത്തിലെ ഒരു പ്രവചനം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ കാലത്തിന് ശേഷമോ സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, പുത്രന്മാർ സ്വപ്നങ്ങളെ കാണും, യുവാക്കന്മാർ ദർശനങ്ങളെ കാണും. അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ പ്രവചനം നിറവേറ്റിയപ്പോൾ പത്രോസ് വിളിച്ചറിയാണ് അന്ത്യകാലത്ത്. ജോയൽ പ്രവചനത്തിൽ പറഞ്ഞു, ആ കാലത്തിന് ശേഷമോ യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം അന്ത്യകാലമായി നാം ഇന്ന് ജീവിക്കുന്നിടത്ത്. അപ്പോൾ വിളിച്ചു പറയാണ്, ഞാന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും, ചില രാജ ചില പഴയ നിയമത്തിൽ ചിലരുടെ മേലായിരുന്നെങ്കിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, അവനെ കർത്താവായി ഹൃദയത്തിൽ വാഴിക്കുന്ന ഏവരുടെയും മേൽ അവൻ തന്റെ ആത്മാവിനെ പകരും, അവന്റെ വഴികളിൽ നമ്മെ നടക്കുമാറാക്കും. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, എന്റെ ചട്ടങ്ങളെ നിങ്ങളുടെ ഉള്ളിലാക്കി അതിൽ നിങ്ങളെ നടക്കുമാറാക്കും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്നാൽ ഇതിലെല്ലാം വേണ്ടി നമ്മുടെ കർത്താവ് തന്റെ ജീവനെ കൊടുക്കേണ്ടി ഇരുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വരണമെങ്കിൽ, ആത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ നാം ആയിത്തീരണമെങ്കിൽ യേശു ഉയർത്തപ്പെടണമായിരുന്നു. നമുക്കൊരു വചനം വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 16:7.
എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല.
കാര്യസ്ഥൻ ആരാണെന്ന് നമുക്കറിയാം, പരിശുദ്ധാത്മാവ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, എന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, പോയാലേ ഉള്ളൂ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ, നിങ്ങളുടെ സഹായകൻ, നിങ്ങളുടെ കാര്യസ്ഥൻ, ദൈവത്തിന്റെ വഴികളിൽ നമ്മളെ നടക്കുവാൻ നമ്മെ സഹായിക്കുന്നവൻ വരുന്നത് അപ്പോൾ മാത്രമാണ്. ഒരു വചനോട് വായിക്കാം, റോമലേഖനത്തിന്റെ 8:3.
ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു.
ശ്രദ്ധിച്ചു വായിക്കണമേ, നമുക്കറിയാം ന്യായപ്രമാണം കൊടുത്ത ജനം, ലഭിച്ച ജനം, അതിൽ അവർക്ക് നിലക്കുവാൻ കഴിഞ്ഞാൽ അവർ വെറും ജഡമായിരുന്നു. എന്നാൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ ദൈവ വ്യവസ്ഥയ്ക്ക് കീഴിൽ പൂർണമായി കീഴ്പ്പെട്ട് എപ്പോഴും ദൈവവ്യവസ്ഥയിൽ നടക്കുവാൻ കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ യേശു കർത്താവിനെ പാപ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് അതിനടുത്ത വചനം, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ വലിയ പ്രവൃത്തിയുടെ ആ വ്യാപ്തി, യേശുവിന്റെ ക്രൂശിന്റെ വ്യാപ്തി നാം എപ്പോഴും തിരിച്ചറിയണം. ഞാൻ ചിന്തിക്കുകയാണ്, ക്രൂശിനെ കുറിച്ച് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വീണ്ടും വീണ്ടും അതിലേക്ക് നടത്തിക്കൊണ്ടിരിക്കണം. സകലതും അവൻ മുഖാന്തരമാണ് നമുക്ക് സാധിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. നമുക്ക് സാധിക്കാത്തതിനെ സാധിപ്പിക്കുവാൻ, ഇതിന്റെ എല്ലാം തുടക്കം പാപമായിരുന്നു എന്നറിയാം, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ അത് അകന്നുപോയ മനുഷ്യനെ തന്റെ വ്യവസ്ഥയുടെ കീഴിൽ കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് വേണ്ടി പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്ന് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് പറയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും, കാര്യസ്ഥനെ, ദൈവിക വ്യവസ്ഥയിൽ നമുക്ക് നടക്കുവാൻ നമ്മെ സഹായിക്കുന്നവന്. അപ്പോൾ ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ജനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരിക്കലും ദൈവം രാജാവായി വാഴുന്ന ഒരു വ്യവസ്ഥയിൽ ജീവിക്കാൻ നമുക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തെ ഇന്ന് നമുക്ക് അക്ഷരികമായി എഴുതിയ ന്യായപ്രമാണങ്ങൾ അല്ല. തന്റെ വിശ്വസിക്കുന്ന ഏവരുടെയും മേൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ പഴയ ജീവിതം പോലെ നമ്മുടെ ജീവിതം ആയിത്തീരും. ജഡത്തിലെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജഡമായിരുന്ന പഴയ നിയമത്തിലെ ചരിത്ര കാര്യങ്ങളെല്ലാം, പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ സമ്മതി ചെയ്തിരിക്കുന്ന ഗലാത്യലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 19, 20, 21 വചനങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ നടന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നും നാം ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ ദിവസവും ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ ന്യൂസ് പേപ്പറിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു രണ്ടു വാചകത്തിൽ ചുരുക്കം എന്നുണ്ടെങ്കിൽ ആ ഗലാത്യലേഖനത്തിന്റെ 5:19-21 നിങ്ങൾക്ക് നോക്കിയാൽ മതി. അശുദ്ധി, ദുഷ്കാമം, പക, പിണക്കം, ക്രോധം, വിഗ്രഹാരാധന, മദ്യപാനം, വെറിക്കൂത്ത്, ഇതെല്ലാം ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല. എന്നാൽ ആ വ്യവസ്ഥയുടെ കീഴിൽ നിന്ന് ദൈവം നമ്മെ തന്റെ പുത്രന്റെ മരണത്താൽ വീണ്ടെടുത്തതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് പകരുവാൻ ദൈവമാണ് വില കൊടുത്തതെന്ന് നാം ഒരിക്കലും മറക്കരുത്. നാം എല്ലാം പ്ലീഡ് ചെയ്യുമ്പോഴും നാം എല്ലാം ആഗ്രഹിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഒരു കാര്യം മറക്കരുത്, അവൻ മരിച്ചതുകൊണ്ടാണ് ഇന്ന് ആത്മാവിന് എന്റെ മേൽ പകരുവാൻ, ദൈവത്തിന് അയക്കുവാൻ കഴിയുന്നതെന്ന് നാം ഒരിക്കലും മറക്കരുത്. സ്തോത്രം. അവന്റെ ആത്മാവിനെ നാം കീഴ്പ്പെടുമ്പോ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ നിന്ന് ഉളവാകും. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എല്ലാം ഈ വ്യവസ്ഥയുടെ കീഴിൽ, ഒരു രാജകീയ ഭരണത്തിന്റെ കീഴിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയിൽ ആത്മാവിനെ കൂടാതെ ഒന്നും നടക്കുന്നില്ല. ഈ വ്യവസ്ഥയുടെ കീഴിൽ ദൈവം നമ്മെ കൊണ്ടുവന്നതിനായി സ്തോത്രം. എന്നാ ഇപ്പോൾ നാം ആയിരിക്കുന്ന, വിശ്വസിച്ച നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആത്മാവിന്റെ നടത്തത്തിന് കീഴിൽ നാം വരാതിരിക്കുമ്പോ ആ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന്റെ പോലെ നാമും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ നമുക്ക് കഴിയും. പുതിയ നിയമത്തിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ആരൊക്കെ ആത്മാവിനെ അനുസരിച്ച് നടന്നുവോ അവരുടെ എല്ലാം ജീവിതത്തിൽ അതിന്റെ ഫലങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. പഴയ നിയമത്തിലെ എന്താണ് നമുക്കിതിന്റെ തടസ്സമായി നിൽക്കുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവവചനത്തിലെ അനേക എക്സോർട്ടേഷൻസ്, അനേക വാർണിങ്സ് എല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിന്റെ എല്ലാം ഒരു സമ്മറി എന്നുള്ള നിലയിൽ പഴയ നിയമത്തിലെ ഒരു ചരിത്ര സംഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ സാംസന്റെ ജീവിതത്തിലെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ആത്മാവിനെയല്ല ജഡത്തെ അത്ര അനുസരിച്ച് നടക്കുന്ന ഒരവസ്ഥ ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ, അതിന്റെ 16-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വചനങ്ങൾ.
ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജഡം 7 കളയിച്ചു.
അല്ലല്ല, അതിന്റെ 19-ാം അധ്യായം അല്ല 16:19-20.
അവൾ അവനെ മടിയിലുറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജഡം 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ, ഫെലിസ്റ്റർ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്ന് യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞു ഒഴിഞ്ഞു കളയുകയും എന്ന്
വിചാരിച്ചു. സാംസന്റെ ചരിത്രം ന്യായാധിപരുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചാൽ ഇത് മനസ്സിലാകും. ഇവിടെ സാംസൺ ദലീലയുടെ മടിയിൽ കിടക്കുകയാണ്. ലോകത്തിന്റെ മടിയിൽ കിടക്കുന്ന ഒരു വിശ്വാസിയുടെ പിക്ചറാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സാംസൺ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവജനത്തെ വിടുവിക്കേണ്ടവൻ, ശത്രുക്കളെ ജയിക്കേണ്ടവൻ, അവനിപ്പം ദലീലയുടെ മടിയിൽ കിടക്കുകയാണ്. അവന്റെ ശക്തിയുടെ രഹസ്യം അവനെ എന്താണ് ടെസ്റ്റ് ചെയ്ത് നാഗ് ചെയ്ത് വീണ്ടും വീണ്ടും ചോദിച്ച് വശീകരിച്ച് അവന്റെ ശക്തിയുടെ രഹസ്യം അവൻ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അവൾ അവന്റെ ശക്തിയുടെ രഹസ്യമായിരുന്ന അവന്റെ മുടി കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം സാംസൺ എഴുന്നേറ്റ് വന്നു. ശത്രുക്കൾ വരുന്നു എന്ന് കേട്ടപ്പോൾ എഴുന്നേറ്റ് വന്നു. സാംസൺ വിചാരിച്ചു എന്റെ മേൽ, കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ വന്നപ്പോൾ എല്ലാ ശത്രുക്കളെ കീഴടക്കിയതാണ്. ഒരു കഴുതയുടെ പച്ചത്തെ താടി എല്ലുകൊണ്ട് 1000 പേരെ കൊന്നു. ആത്മാവ് വന്നപ്പോഴെല്ലാം ഇവന് ശക്തി ഉണ്ടായിരുന്നു. ഫെലിസ്റ്റിന്മാരെ എല്ലാം കൊന്നൊടുക്കും. അതുപോലെ അവൻ വിചാരിച്ചു, ഇപ്പം എന്റെ മേൽ ആത്മാവുണ്ട്. എന്നാൽ ഇവന്റെ ശക്തി പോയത് ഇവൻ അറിഞ്ഞില്ല. എന്താ സംഭവിച്ചത്? ഇവൻ എഴുന്നേറ്റ് വന്നു. ഫെലിസ്റ്റർ ഇവനെ കീഴടക്കി. ഇവന്റെ കണ്ണും കണ്ടും ലോക സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ പിക്ചറാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവർ വിചാരിക്കും, യുദ്ധം വരുമ്പോൾ, ശത്രു വരുമ്പോൾ എനിക്ക് കീഴടക്കാം, ജയിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവന്റെ ശക്തി പോയത് അവൻ തിരിച്ചറിഞ്ഞില്ല. അവന്റെ കണ്ണ് ലോകം കുരുടാക്കി കഴിയുന്ന ഒരവസ്ഥ. എന്താണ് കാണിക്കുക? എന്താണ് ആ മുടി? വേറൊരു നമ്മുടെ ഒരു മുടിയിലല്ല നമ്മുടെ ശക്തി ഇരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ എന്താണ് അത് പ്രതിനിധീകരിക്കുന്നത്? സാംസണെ സംബന്ധിച്ചിടത്തോളം അവനൊരു നാസീർ വ്രതം എടുത്തവനായിരുന്നു. നാസറൈറ്റ് വോ എടുത്തവനായിരുന്നു. എന്നിട്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വായിക്കാം. സംഖ്യാപുസ്തകം 6 വചനം. സംഖ്യാപുസ്തകം എന്താണ് ഈ നാസീർ വ്രതം എടുത്ത ഈ സാംസന്റെ ജീവിതത്തിൽ എന്താണ് നാസീർ വ്രതം? സംഖ്യാപുസ്തകം 6
യഹോവ പിന്നെയും മോശയോട് അർളിച്ചിരുന്നത്, നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ
അവിടെ നിൽക്കട്ടെ. എന്താണ് നാസീർ വ്രതം? ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം. നാസീർ വ്രതം കാണിക്കുന്നത് നാസറൈറ്റ് വോ കാണിക്കുന്നത് കോൺസെക്രേറ്റഡ് ടു ഗോഡ്, യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കുക എന്നുള്ളതാണ്. പൂർണമായി യഹോവയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആ വോ, ആ കവനന്റിന്റെ ഒരു ഇൻഡിക്കേഷനാണ് അവന്റെ മുടി വെട്ടാതിരിക്കുന്നത്. കോൺസെക്രേറ്റഡ് ടു ഗോഡ്, ഒരു വിശ്വാസി കർത്താവിന് പൂർണ്ണമായി കോൺസെക്രേറ്റഡ് ആയിരിക്കണം. ഷുഡ് ബി ടോട്ടലി സറണ്ടേഡ്, കോൺസെക്രേറ്റഡ്, സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അവിശ്വാസികളുമായി ഇണയില്ല, പിണ കൂടരുത്. നാസീർവ്രതം കാണിക്കുന്നത് കോൺസിക്രേഷൻ ടു ഗോഡ്, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. അവൻ വീഞ്ഞു കുടിക്കത്തില്ല, മുന്തിരിയുടെ ഒരു ഫലവും അനുഭവിക്കത്തില്ല, അവൻ അവന്റെ മുടി മുറിക്കത്തില്ല. തന്റെ അപ്പനോ അമ്മയോ മരിച്ചാൽ പോലും ശവം തൊട്ട് അശുദ്ധനാകത്തില്ല, അത്രമാത്രം കോൺസിക്രേറ്റഡ് ആയിരിക്കും, വിശുദ്ധനായിരിക്കണം. ഈ ഷുഡ് ബി ഹോളി എന്നാണ് പറയുന്നത്. അതിന്റെ അഞ്ചാം വചനം, അതിന്റെ അല്ല എട്ടാം വചനം,
നാസീർവ്രത കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനാകുന്നു.
യെസ്, ഹോളി ടു ഗോഡ്, സെപ്പറേറ്റഡ് ഫോർ ഗോഡ്, കോൺസിക്രേറ്റഡ് ഫോർ ഗോഡ് എന്നാണ് നാസീർവ്രതം കാണിക്കുന്നത്. ഇന്ന് അത് അവന്റെ മുടിയില്ലായിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് മുടിയൊന്നും വെട്ടിയാൽ നമ്മുടെ ശക്തി പോകത്തില്ല. പക്ഷെ ലോകസ്നേഹത്തിൽ നാം ഇരിക്കുകയാണെങ്കിൽ, ദലീലയുടെ മടിയിൽ നാം കിടക്കുകയാണെങ്കിൽ, ലോകമാകുന്ന ആ ദലീലയുടെ മടിയിൽ നാം കിടക്കുകയാണെങ്കിൽ നമ്മുടെ ശക്തിയെല്ലാം പോകും, ലോകം നമ്മുടെ ശക്തിയെല്ലാം ചോർത്തിക്കൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മൾ എഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ നോക്കിയാൽ ഒന്നും സാധിക്കത്തില്ല. രാജാവ് എന്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പരാജയമായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരാജയം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ദൈവത്തിൽ വചനം പറയുന്നു, വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? ചിടമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്ന് വരുന്നു, പിതാവിൽ നിന്നുള്ളവയല്ല. ലോകത്തെ സ്നേഹിക്കുന്നവൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നാസീർ വ്രതമുള്ള ആ സാംസന്റെ ജീവിതത്തിൽ നിന്ന് നാം എന്താണ് പഠിക്കുന്നത്? അവന്റെ ശക്തിയുടെ രഹസ്യം പോയാൽ പിന്നെ അവന് പഴയപോലെ കീഴടക്കാൻ കഴിയത്തില്ല. എങ്കിലും ദൈവം കൈവിടുന്നില്ല. അവന്റെ മുടി വീണ് വളർന്നു തുടങ്ങി. അവൻ ചോദിച്ചു, ഒരു ചാൻസും കൂടെ എനിക്ക് തരണം, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തണം, ശത്രുക്കളെ കീഴ്പ്പെടുത്തണം. ദൈവത്തിന്റെ വചനം ഇരിക്കുന്നു, അവനും അതോടുകൂടി മരിച്ചു. അവൻ എല്ലാവരും കാണുകെ ഇവനെ ഒരു കോമാളിയായിട്ട് നിർത്തിയിരിക്കുമ്പോൾ അവൻ തൂണുകൾ പിടിച്ചു കൊലുക്കിയപ്പോ അത് മുഴുവൻ ഇടിഞ്ഞു വീണു. ദൈവത്തിന്റെ വചനം ഇരിക്കുന്നു, അവൻ ജീവകാലത്ത് കൊന്നതിൽ കൂടുതൽ അവന്റെ മരണത്തിൽ അവനെ ശത്രുക്കളെ കൊന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ മേൽ അനുദിനം വസിക്കണം. പലപ്പോഴും വന്നു പോകുവാനല്ല. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് നമ്മൾ കീഴടങ്ങുമെങ്കിൽ നാം ലോകത്തിന്റെ വഴിയെ ഒരിക്കലും പോകരുത് എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. ലോകസ്നേഹം നമ്മളിൽ കടന്നുകൂടിയാൽ നമ്മളിൽ നിന്ന് ശക്തി പോയി. നാം അറിയാതെ അത് നമ്മളിൽ നിന്ന് ചോർത്തിക്കളയുന്ന ഒന്നാണ് ലോകത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതിന് നാം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ചെയ്താൽ ഇപ്പോഴും നാം വാഗൊണ്ടല്ലെങ്കിലും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, കർത്താവെ, നിന്റെ രാജ്യത്തിന്റെ വ്യവസ്ഥയിൽ തന്നെ ആയിരിക്കുവാൻ എനിക്ക് അങ്ങ് താല്പര്യമില്ല. എനിക്ക് എന്റെ ഇഷ്ടം പോലെ ജീവിക്കാനാണ് താല്പര്യം. യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക, ഓ, തന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി. യേശു നമ്മുടെ ജീവിതത്തിൽ രാജാവായി വാഴുവാൻ യോഗ്യതയുള്ളവനാണോ? നാം എല്ലാവരും ഒറ്റവാക്കി പറയും, അവൻ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ രാജാവായി വാഴുവാൻ യോഗ്യത ഉള്ളവനാണ്. തന്റെ ആത്മാവിലൂടെ അവൻ നമ്മുടെ ജീവിതത്തിൽ രാജാവായി വാഴട്ടെ. കേൾക്കുന്ന വിദ്വാൻമാർ ശിശുവായ യേശുവിനെ കണ്ട് വന്നപ്പോൾ ഹെരോദ രാജാവ് കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവർക്ക് മനസ്സിലായി, ഇതാണ് യഹൂദന്മാരുടെ രാജാവെന്ന്. ട്രൂ കിങ്. അവർ അവനെ ആരാധിച്ചു. യേശു തന്റെ ജീവിതത്തിലൂടെ വീണ്ടും വീണ്ടും വെളിപ്പെടുത്തിയത്, ഞാനാണ് ദ ട്രൂ കിങ്, ഞാനാണ് രാജാവ്. അവൻ രോഗങ്ങളെ സൗഖ്യമാക്കിയപ്പോൾ അവൻ തന്റെ അധികാരത്തെ, ശരീരത്തിന്മേലുള്ള അവന്റെ അധികാരത്തെ അവൻ വെളിപ്പെടുത്തി. പ്രകൃതി ശക്തികളെ, കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിയപ്പോൾ അവൻ സൃഷ്ടികളുടെ മേൽ തന്റെ അധികാരത്തെ അവൻ വെളിപ്പെടുത്തി. അതിന്റെ നടുവിൽ കുഴങ്ങി പേടിച്ചിരുന്ന ശിഷ്യന്മാരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ്, ഞാനാണ് ഹൃദയങ്ങളിലെ സമാധാനത്തിന്റെ പ്രഭു എന്നവൻ വെളിപ്പെടുത്തി. ഹി ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഐ ആം ദ കിങ് ഹു ഗീവ്സ് പ്രൊവൈഡ്സ് ഫോർ ദ പീപ്പിൾ. ഭക്ഷണം കൊടുക്കുവാൻ ഒരു രാജാവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയല്ലേ. അവൻ ലാസ്റ്റിനെ ഉയർപ്പിച്ചപ്പോൾ പറയുകയാണ്, ഐ ആം ദ കിങ് ഓവർ ഡെത്ത്. മരണത്തിന്റെ മേലും ഞാൻ വാഴുന്നു. അശുദ്ധാത്മാക്കളെ പുറത്താക്കിയപ്പോൾ അവൻ പറയുകയായിരുന്നു, ഈ രാജ്യത്തിൽ ഞാൻ മാത്രമാണ് വാഴേണ്ടത്, വേറെ ഒരുവനും സ്ഥാനമില്ല. തന്റെ ജീവിതത്തിലൂടെ തന്റെ രാജ്യത്വം അവൻ സ്ഥാപിക്കുവാൻ വന്നപ്പോൾ ഇതെല്ലാം വെളിപ്പെടുത്തി കിട്ടിയ ഒരു ജനമാണ് അവസാനം വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവനെ വേണ്ട. എന്നാൽ ഇന്ന് നാം അവന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ, അവന്റെ രാജ്യത്വത്തിന്റെ കീഴിൽ പൂർണ്ണമായി കീഴടങ്ങി ജീവിക്കുവാൻ തയ്യാറാണോ? അതിന്റെ ഒരു ചോദ്യം ഇങ്ങനെ നമുക്ക് ചോദിക്കാം, ആത്മാവിനെ അനുസരിച്ച് പൂർണ്ണമായി ജീവിക്കുവാൻ ഞാൻ തയ്യാറാണോ? ഈ ചോദ്യം നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കുക. അതിന്റെ ഉത്തരം നാം തന്നെ കണ്ടെത്തണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരെയാണ് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നത്. നമുക്ക് വായിക്കാം റോമലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 14-ാം വചനം.
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്.
ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ഇതിന്റെ 8-ാം വചനം ഒന്ന് വായിച്ചേ.
ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവന് അല്ല. വളരെ വ്യക്തമായിട്ടാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. വല്ലപ്പോഴും ഒരാത്മാവിനെ അനുസരിക്കുന്ന അവസ്ഥയല്ല എന്നാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. പഴയ ദൈവത്തിൽ അങ്ങനെയായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, എപ്പോഴും ആത്മനിറവിൽ ജീവിക്കുവാൻ, എപ്പോഴും ആത്മാവിന്റെ സ്വരം കേട്ട് അവനെ കീഴ്പ്പെടുവാൻ, അങ്ങനെ മാത്രമേ ജഡത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടാതെ ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവരായി നാം ജീവിക്കണമെങ്കിൽ അതിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് അനുസരിച്ച് ജീവിച്ചവരാണ് ദൈവവചനത്തിലെ പല വ്യക്തികളും. അപ്പോസ്തല പ്രവൃത്തികളിലെ 4-ാം അധ്യായത്തിൽ എടുക്കണ്ട, അപ്പോസ്തലന്മാരെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഈ നാമം, യേശുവിന്റെ നാമം ഇനി പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇത് ദൈവത്തെക്കാൾ മനുഷ്യരെയാണോ? അതായത് ഞങ്ങൾക്കൊരു രാജാവുണ്ട്, ആ രാജാവിന്റെ കൽപ്പനകൾ മാത്രമാണ് നമ്മൾ അനുസരിക്കുന്നത്. ഇനി ഭൗമിക രാജാക്കന്മാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിയമം കീഴിരിക്കണം എന്നല്ല, തന്റെ ആത്മീയ വ്യവസ്ഥയെ കുറിച്ച് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ രാജാവായിട്ട് വാഴുവാൻ യോഗ്യതയുള്ള ഒരേ ഒരുവൻ കർത്താവ് മാത്രമാണ്. അല്ലെങ്കിൽ നാം തനിക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന അവസ്ഥയിൽ, വെറും ജഡമായി ജീവിക്കുന്ന അവസ്ഥയിൽ, വെറും മനുഷ്യന്റെ അവസ്ഥയിൽ ജീവിക്കുന്ന അവസ്ഥയിൽ പോലെ ആയിത്തീരും. നാസിർവ്രതക്കാരൻ അവന്റെ മുടി വെട്ടിയാൽ അവന്റെ കോൺസെക്രേഷൻ എല്ലാം പോയി. അവന് ദൈവവുമായിട്ട് അവൻ, ഹീസ് നോ മോർ ഹോളി. അവൻ ശേഷം മനുഷ്യരെ പോലെ ആയിപ്പോവും. ആത്മാവ് നമ്മൾ കീഴ്പ്പെട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും ശേഷം മനുഷ്യരെ പോലെ ആയിപ്പോവും. പിശാചിന്റെ തന്ത്രം എപ്പോഴും അതാണ്. അവൻ പല വഴികളിലൂടെ, ലോകസ്നേഹമായിരിക്കാം, പല വഴികളായിരിക്കാം, പക്ഷേ അവന്റെ എപ്പോഴും തന്ത്രം നമ്മുടെ ശക്തി ചോർത്തിക്കളയുക എന്നുള്ളതാണ്. മയക്ക് കിടത്തി നമ്മുടെ ശക്തി അവൻ, താൽക്കാലിക സുഖങ്ങളിൽ അവൻ നമ്മുടെ ശക്തി അവൻ ചോർത്തിക്കളയും. എന്നാലും നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ശക്തിയുടെ രഹസ്യം. നമ്മൾ തിരിച്ചറിയണം. സാംസണ് അറിയാമായിരുന്നെങ്കിലും അവൻ പ്രലോഭനത്തിൽ വീണുപോയി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിലല്ല അത്രേ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഞാൻ എന്റെ ആത്മാവിനെ പകരും. എപ്പോഴും ഒരു ജയാളിയായിട്ട് ജീവിക്കുവാൻ കഴിയും. എന്തുകൊണ്ട്? തന്റെ ആത്മാവിനെ അവൻ അയച്ചതുകൊണ്ട്. എന്നാൽ ആത്മാവിന് കീഴ്പ്പെട്ട് നാം ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സാംസണ് വന്നതുപോലെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നാം ശത്രുക്കളെ കീഴടക്കുന്നവരായിരിക്കും, ജയിക്കുന്നവരായിരിക്കും. കർത്താവിന് വേണ്ടി ധീരതയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും. പാപം നമ്മളെ കീഴടക്കത്തില്ല. ദൈവത്തിന്റെ വചനം ധൈര്യത്തോടെ നമുക്ക് പ്രഘോഷിക്കുവാൻ കഴിയും. ആത്മാവിന്റെ നിറവിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും. ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ കഴിയും. എപ്പോഴും സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഈ അവസ്ഥയിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മ ആരോഗ്യത്തെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഇതിൽ താഴെയുള്ള ജീവിതമൊന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചതല്ല. തന്റെ പുത്രനെ പാപജടത്തിന്റെ സാധ്യത്തിൽ പാപനിമിത്തവും അയച്ചപ്പോൾ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള സ്വപ്നം അതായിരുന്നു. ഇവരെങ്ങനെ ജീവിക്കണമെന്ന് നാം നമ്മൾ തന്നെ ചോദന ചെയ്യുക. രാജ കൽപ്പന വന്നു കഴിഞ്ഞു, രാജ കാഹളം കേട്ടുകഴിഞ്ഞു. അതിനോട് നാം പ്രതികരിക്കണം. രാജാവിന്റെ കാഹളം കേട്ടുകഴിഞ്ഞാൽ യുദ്ധത്തിൽ ഇറങ്ങുക എന്നേ ഉള്ളൂ. ഭയമുള്ളവൻ ഇറങ്ങത്തില്ല, ധൈര്യമുള്ളവൻ ഇറങ്ങിയിരിക്കും. നമ്മെ തന്നെ ചോദന ചെയ്യുക, കർത്താവേ നിങ്ങളുടെ കൃപ എനിക്ക് തരണം. എന്റെ ജീവിതത്തിൽ നിന്ന് ആ ശക്തി ചോർത്തിക്കളയുന്ന എന്താണെന്ന് കണ്ടെത്തി അതിനെ സൂക്ഷിക്കുവാൻ, അതിൽ നിന്ന് ഓടി അകലുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
ഈ സന്ദേശം ശ്രവിച്ച മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.